പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. പ്രിയ സഹോദരങ്ങളെ, പരസ്പരം കാണാതെ അനേക ദിവസങ്ങളായി ഭവനത്തിലായിരിക്കുന്ന നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിക്കുവാൻ ദൈവം തന്ന അവസരത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും നിങ്ങൾ ഓരോരുത്തരോടും കർത്താവ് തന്നിരിക്കുന്ന ഈ വാഗ്ദത്തം അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നഹൂമിൻ്റെ പുസ്തകം 1:7 കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. നഹൂം 1:7. ഈ പ്രത്യേക സാഹചര്യത്തിൽ ആ വാഗ്ദത്തം എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയതാകയാൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ചിലരെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ചിലർ അതിനെ അതിജീവിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് കഷ്ടതയുടെ നിമിഷങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം പ്രാവർത്തികമാക്കിയ ഒരു യുവാവ് തൻ്റെ അനുഭവം രേഖപ്പെടുത്തിയത് വായിക്കുകയുണ്ടായി. ഒരിക്കൽ ഒരു യുവ പത്രപ്രവർത്തകൻ്റെ പേര് കേട്ട ഒരു പത്രസ്ഥാപനത്തിലേക്ക് ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു. അന്നേ ദിവസം പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ എത്തിയ യുവാവ് കണ്ടത് തനിക്ക് മുമ്പേ ഇൻ്റർവ്യൂവിന് പ്രവേശിക്കുവാനായി ഈ മേഖലയിൽ തന്നെ പരിചയസമ്പന്നരായ 9 ഉണ്ടെന്ന് ആണ് അയാൾ കണ്ടെത്തിയത്. 10 ഈ യുവാവിന് ടോക്കൺ കിട്ടിയത്. വളരെ സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇരുന്നുവെങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരോ സംസാരിക്കുന്നത് പോലെ തോന്നി. ഞാൻ എന്ത് ചെയ്യണം ദൈവമേ എന്നൊരു ചോദ്യം ചോദിച്ച അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു പ്രവൃത്തി ചെയ്യാനായി തോന്നി. ഒരു കടലാസ് എടുത്ത് അതിലെന്തോ കുറിച്ച് വാതുക്കെ നിൽക്കുന്ന സെക്രട്ടറിയെ ഏൽപ്പിച്ചു. എന്നിട്ട് ആ സെക്രട്ടറിയോട് പറഞ്ഞു, എമർജൻസി ലെറ്റർ ടു ദ ബോസ് എന്ന് ആ കടലാസിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് അത് അയാളെ ഏൽപ്പിച്ചു. സെക്രട്ടറി കൊണ്ടു കൊടുത്ത കടലാസ് വായിച്ച ബോസ് ആ എഴുതിയ ആളിനെ തനിക്ക് വേഗം കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഗിദയോനെ കണ്ട ദൈവം കഷ്ടദിവസത്തിൽ തന്നെ ആശ്രയിച്ച ഈ യുവാവിന് വേണ്ടിയും പ്രവർത്തിച്ചു എന്നുള്ളത് അത്ഭുതാവഹമായ കാര്യമാണ്. അവൻ ആ ജോലി ലഭിച്ചു. അവിടെയുള്ള ആരും അവനെ അറിഞ്ഞില്ല, അവനും അവരെ ആരെ അറിയത്തില്ല. എന്നാൽ അവൻ്റെ യോഗ്യത അറിഞ്ഞത് ദൈവമാണ്. എന്തുകൊണ്ടാണ് അവൻ ആ ജോലി ലഭിച്ചത്? ബോസിന് അവൻ എഴുതിക്കൊടുത്ത കുറിപ്പിൽ ഞാൻ ഇപ്രകാരം എഴുതിയിരുന്നു, 10 എന്നെ കൂടി കണ്ട ശേഷം മാത്രമേ അങ്ങൊരു തീരുമാനം എടുക്കാവൂ. ഒരു പത്രപ്രവർത്തകന് വേണ്ടിയ ഏറ്റവും നല്ല ഗുണമായിട്ടാണ് അദ്ദേഹം അവനെ കണ്ടത്. മുൻപന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരുമാകും. ദൈവത്തോട് അഭിപ്രായം ചോദിച്ചൊരു കാര്യം ചെയ്യുന്നവന്, അല്ലെങ്കിൽ അവന് ഏത് കാര്യത്തിനും ദൈവത്തിൻ്റെ കൃപ ആവശ്യമുണ്ടെന്ന് ബോധ്യം തോന്നി ശരണം പ്രാപിക്കുന്നവനെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. നഹൂം 1:7 തുടക്കം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. യഹോവ നല്ലവനെന്നാണ്. യഹോവ നല്ലവനെന്ന് എപ്പോഴും നമ്മുടെ വാഗോണ്ട് പറയാൻ കഴിയണം. എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകുമ്പോൾ എൻ്റെ ദൈവം നല്ലവനെന്ന് പറയുന്ന വ്യക്തി യഹോവയെ അറിയുന്നില്ല. എന്നാൽ പെട്ടെന്ന് സാഹചര്യങ്ങൾ അങ്ങ് മാറിമറിഞ്ഞു. ഇന്ന് നമുക്കുണ്ടായതുപോലെ ഇന്നത്തെ പോലെയുള്ള ഈ പ്രതികൂല സാഹചര്യം, അതായത് മഹാമാരിയുടെ ഭീകരത, ഒരു വശത്ത് അനേകം നാളത്തെ പ്രാർത്ഥന കൊണ്ട് ചില നന്മകൾ നമ്മൾക്ക് ലഭിച്ചു, ആ നന്മയ്ക്ക് വേണ്ടി തുടർന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത്, അത് നഷ്ടപ്പെടുമോ എന്ന ഭയവും. മറുവശത്ത് ജോലി, കുടുംബം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെ നൂറ് 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 പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആദ്യം യഹോവ നല്ലവനെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ അവസരത്തിലും പറയാൻ കഴിയണം, എൻ്റെ ദൈവം നല്ലവനാകുന്നു എന്ന്. മൈ ഗോഡ് ഈസ് എ ഗുഡ് ഗോഡ് എന്ന് ഉറക്ക വിളിച്ച് പറയാൻ നമുക്ക് കഴിയുമോ? കഴിയണം. ആവർത്തിച്ച് 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 പറയണം, എൻ്റെ ദൈവം നല്ലവൻ. ഞാൻ എന്തിനിങ്ങനെ പറഞ്ഞു എന്ന് ഈ വാക്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. നഹൂമിൻ്റെ പുസ്തകം 1:7 നോക്കിയാൽ എന്തുകൊണ്ടാണ് യഹോവ നല്ലവനെന്ന് വീണ്ടും പറയണമെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാകും. കഷ്ടദിവസത്തിൽ അവൻ ശരണമാകും, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. യഹോവ നിന്നെ അറിയണമെങ്കിൽ നീ നിന്റെ കഷ്ടദിവസത്തിലും യഹോവയുടെ അടുക്കൽ ശരണത്തിനായി ചെല്ലണം. ആരിൽ നീ ആശ്രയിക്കുന്നു? അദ്ദേഹം നമ്മെ ഓരോരുത്തരെയും അറിയുന്നവന്. കർത്താവ് അറിയുന്നു ആരെ? 2 Timotheos 2:19 ഒന്ന് എടുത്തു നോക്കിക്കാട്ടെ. 2 Timotheos 2:19 കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്ന് കൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും അനീതി വിട്ടൊഴിഞ്ഞ് ജീവിക്കണം. അങ്ങനെയുള്ളവരെ കർത്താവ് അറിയുന്നു. അപ്പോൾ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ആരാ തനിക്കുള്ളവൻ? അനീതി വിട്ടകന്ന് ജീവിക്കുന്നവൻ, ദൈവനാമം ഉച്ചരിക്കുന്നവൻ, ദൈവത്തെ സ്തുതിക്കുന്നവൻ, ദൈവത്തെ ഉച്ചത്തിൽ ആരാധിക്കുന്നവൻ, കഷ്ടതയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ, യഹോവ നല്ലവനെന്ന് വിളിച്ചു പറയുന്നവൻ, ഇവനായാകുന്നു യഹോവ തനിക്കുള്ളവനായി കണക്കാക്കുന്നത്. കർത്താവ് അറിയുന്നവരുടെ മുദ്രയാണിത്. യഹോവയെ അറിയുന്നവനെ യഹോവയും അറിയുന്നു. ആശ്രയത്തിനായി വിളിക്കുന്നവൻ്റെ വിളി കേട്ട ദൈവം നിന്നെ വിളിക്കും. യുവാവിനെ പോലെ അവസാന നമ്പരക്കാരനായിട്ടല്ല, ഒന്നാമനായി തന്നെ നിന്നെ ദൈവം വിളിക്കും. നിന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, നിർദ്ദയമായി നിന്നോട് സംസാരിക്കുന്നവരുടെ വാക്കല്ല യേശു കേൾക്കുന്നത്. നിന്നെ പരിഹസിക്കുന്നവരുടെയോ നിർദ്ദയമായി നിന്നെ സംസാരിക്കുന്നവരുടെയോ വാക്കല്ല യേശു കേൾക്കുന്നത്. ഈ നിർദ്ദയമായി സംസാരിക്കുന്നത് ജോലിസ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളായിരിക്കാം. നിങ്ങൾ വിദേശത്തായാലും സ്വദേശത്തായാലും ജോലി ചെയ്താൽ ഇങ്ങനെയൊക്കെയുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവിടെ നിങ്ങൾ വിചാരിക്കേണ്ടത് അവരുടെ ആരുടെ ശബ്ദമല്ല ദൈവം കേൾക്കുന്നത്. തന്നിൽ ആശ്രയിക്കുന്നവന്, കഷ്ടതയിൽ തന്നോട് നിലവിളിക്കുന്നവൻ്റെ ശബ്ദമാ ദൈവം കേൾക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് Markos 10:49 വാക്യങ്ങൾ നോക്കിയാൽ ബർത്തിമായി എന്നൊരു കുരുടനെ നമുക്ക് അവിടെ കാണാം. അവനെ എല്ലാവരും വിലക്കി അവൻ യേശുവിനെ വിളിച്ചപ്പോൾ, പക്ഷേ അതിനേക്കാളൊക്കെ ഉച്ചത്തിൽ അവൻ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിന്നു. യേശു അവിടെ നിന്നിട്ട് അവനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു. യെസ്, അതാ നമ്മുടെ കർത്താവ്. നിന്റെ പ്രതികൂലത്തിൽ ചിലപ്പോൾ സ്വയം നിന്റെ വീട്ടുകാർ പോലും നിനക്കെതിരായി സംസാരിക്കുന്ന സമയങ്ങളുണ്ടാകാം. അവിടെയല്ല നീ ആശ്രയിച്ചത്, കഷ്ടദിവസത്തിൽ ശരണം പ്രാപിച്ചത്. സർവശക്തനായ ദൈവമാണെങ്കിൽ നിന്റെ നിലവിളി കേൾക്കുന്നവൻ നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കും. What do you want me to do? മക്കളെ, ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടുന്നത്? യേശു ചോദിച്ച ചോദ്യത്തിന് ബർത്തിമായി മറുപടി പറഞ്ഞു അവൻ ആവശ്യമുള്ളത് എന്താണെന്ന്. കുഞ്ഞുങ്ങളെ, അതുപോലെ മുദ്ര നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ നീയും ദൈവത്തിനോട് ദൈവത്തിൻ്റെ വിളിയുടെ ശബ്ദം നിനക്കും കേൾക്കാം. ആ ശബ്ദത്തിന് നീ ഉത്തരം നൽകുക. ഭയപ്പെടണ്ട. ആരെങ്കിലും ഈ മുദ്ര വീഴാത്തവരായിട്ടുണ്ടെങ്കിൽ ചോദിക്കുക ധൈര്യമായി. എന്തുകൊണ്ടാണ് ചോദിക്കാൻ ധൈര്യമായി ചോദിക്കാൻ പറഞ്ഞത്? കാൽവറിയിൽ അതിവേദനയ്ക്കായി സ്വന്തം പുത്രനെ വീണ്ടും വിട്ടുകൊടുത്ത പിതാവ് എന്തിനാ വിട്ടുകൊടുത്തത്? പാപികളായ നമ്മളെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ. മകൻ വേദന കൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ചോദിച്ചപ്പോഴും നമ്മോടുള്ള സ്നേഹത്താൽ ആ പിതാവ് മിണ്ടാതിരുന്നു. ആ സ്നേഹം അവർണനീയമാണ്. യെസ്, അതുകൊണ്ട് നമുക്കുറക്കെ പറയാം, മൈ ഗോഡ് ഈസ് ഗുഡ്. പ്രതികൂലങ്ങൾ എന്തുമാകട്ടെ, നീ പ്രതികൂലത്തെ നോക്കുകല്ല. കൊറോണയോ അല്ലെ അതിൻ്റെ പിന്നിലുള്ള വിഷയങ്ങളോ അല്ല നിന്റെ വിഷയം. നിന്റെ വിഷയം നിന്റെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാ. ഏതിൻ്റെ മധ്യത്തിൽ എൻ്റെ ദൈവം വലിയവൻ കരുണയുള്ളവൻ, ഞാൻ എൻ്റെ അപ്പനിൽ വിശ്വസിക്കുന്നു, ഒരു മഹാമാരിയും എൻ്റെ കൂടാരത്തെ തൊടുകയില്ല എന്ന് ധൈര്യമായി പറയുക. പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുക. പേടിക്കണ്ട, ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവം അവൻ നമ്മെ അറിയുന്നവനാ. നമ്മുടെ രാജ്യത്തോ മറ്റ് രാജ്യങ്ങളിലോ എവിടെ നിങ്ങളായാലും ത്രിത്വത്തിൻ്റെ കാവൽ നിങ്ങളോട് കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കണം. സഭയായുള്ള നമ്മുടെ പ്രാർത്ഥന ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, നമ്മുടെ പരിചയക്കാർ, നമുക്കറിയാവുന്നവരും അറിയാൻ പാടില്ലാത്തവരുമായി പല സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് പാർക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏദനിൽ കൂടി നടന്ന കർത്താവേ, നോഹയോട് കൂടെ നടന്ന കർത്താവേ, ഈ ലോകരാഷ്ട്രങ്ങളിൽ കൂടി അങ്ങൊന്ന് നടക്കണമേ. ഈ പാദസ്പർശം, ആ വിലയേറിയ പാദസ്പർശം മണ്ണിൽ ഒന്ന് ചവിട്ടുവാൻ ദൈവമേ മനസ്സലിയണമേ. എന്തിനാ ഈ ബാധകൾ വിട്ടുപോകുവാൻ? യേശു നല്ലവൻ. പ്രതികൂലം കണ്ട് ഭയപ്പെടുകയല്ല, പ്രിയപ്പെട്ടവരെ ഓർത്ത് ഭാരപ്പെടണ്ട. യേശു നല്ലവൻ. ഏത് ക്യാമ്പിലായാലും ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലായാലും നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രാർത്ഥന അതവർക്ക് കോട്ടയായിരിക്കും. മിസ്രയീമിൻ്റെ വീട്ടിൽ ബാധ വന്നു, മിസ്രയീമിൻ്റെ വീട്ടിൽ ഇരുട്ട് വന്നു, മിസ്രയീമിൻ്റെ വീട്ടിൽ നിലവിളി ഉയർന്നു, പക്ഷേ ഇസ്രായേലിനെ ഇതൊന്നും ബാധിച്ചില്ല. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളെ അറിയുന്ന അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ സഭയായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു, കുടുംബങ്ങളായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ പല ഭാഗത്ത്, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർക്ക് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക ബലഹീനതയുള്ള പെൺകുഞ്ഞുങ്ങളുണ്ട്, ശാരീരികമായ ബലഹീനത അനുഭവിക്കുന്ന പ്രായമായവരുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്ത് രോഗികളായി കഴിയുന്നവരുണ്ട്. ഇവരെയെല്ലാം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. സൗഖ്യമാക്കുന്ന കരം നീട്ടണമേ. കണ്ണുനീർ തുടയ്ക്കുവാൻ അങ്ങയുടെ കൈ നീട്ടിയിരിക്കുന്നതിനായി സ്തോത്രം. ആശ്വസിപ്പിക്കുവാൻ അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. അങ്ങ് പ്രവർത്തിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, എല്ലാവരെയും അറിയുന്ന ദൈവം, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രണ്ട് ദൈവദാസന്മാരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ ദൈവദാസന്മാരെയും, പല ഭാഗങ്ങളിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ കാവലിൽ അവിടുന്ന് ആക്കണമേ. പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയിരിക്കുന്ന കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നിങ്ങളുടെ ശാന്തമ്മ ടീച്ചർ.